2021 June 28 തിങ്കളാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. പിറക്കാത്തവരെ കുരിശിലേറ്റുമ്പോൾ ഡോക്ടർ എം ജയപ്രകാശ് തയ്യാറാക്കിയ ലേഖനം. അസമും ഉത്തർപ്രദേശും കൂടുതൽ ജനന നിയന്ത്രണ നിയമങ്ങളുമായി എത്തുന്നുവെന്ന വാർത്തകൾ വരുമ്പോൾ ഓർമ്മയിലെത്തുന്നത് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ജഗന്നാഥ പണിക്കരുടെ 1974 പ്രസിദ്ധീകരിച്ച ക്രൂസിഫിഷൻ ഓഫ് ദ അൺബോൺ എന്ന ഗ്രന്ഥമാണ്. ജനസംഖ്യ 60 കോടിയായിരുന്ന അന്നത്തെ ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ ശക്തമായ ജനന നിയന്ത്രണ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പുസ്തകം പിറന്നത്. പ്രകൃതി കനിഞ്ഞു നൽകിയ മറ്റു വിഭവങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യർ വേണ്ടതിലധികമുള്ള ദേശമല്ല ഇന്ത്യയെന്നും അധികാരികൾ അനുഷ്ഠിക്കേണ്ടത് ജനന നിയന്ത്രണ നടപടികളല്ലെന്നും മനുഷ്യ സമ്പത്ത് വേണ്ടുവോളം വിനിയോഗിക്കാനുള്ള യജ്ഞങ്ങളാണെന്നുമാണ് പണിക്കർ വാദിച്ചത്. അസം സർക്കാർ ഇതിനു മുൻപ് തന്നെ ഏർപ്പെടുത്തിയിരുന്ന ജനസംഖ്യ നിയന്ത്രണങ്ങൾക്ക് പുറമെയാണ് പുതിയ നടപടികളുമായി വന്നെത്തിയിരിക്കുന്നത്. January 1 തന്നെ 2 കുഞ്ഞുങ്ങളിൽ കൂടുതലുള്ളവർക്ക് സർക്കാർ ജോലികളിൽ വിലക്കേർപ്പെടുത്തിയിരുന്നു. അവർക്ക് പഞ്ചായത്ത് അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് അയോഗ്യതയും കൽപ്പിച്ചിരുന്നു. കടബാധ്യതകൾ എഴുതിത്തള്ളൽ, മറ്റു ക്ഷേമ പദ്ധതികളിൽ നിന്നെല്ലാം ഇക്കൂട്ടരെ പുറത്താക്കാനുള്ള നിയമങ്ങൾ താമസിക്കാതെ കൊണ്ടുവരുമെന്നാണ് ആസാം മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇതിനകം തന്നെ ചില ജനന നിയന്ത്രണ നടപടികൾ നടപ്പിലാക്കിയിരുന്ന ഉത്തർപ്രദേശിലും പുതിയ നിയമങ്ങൾ വരാൻ പോകുന്നു. 2 കുട്ടികൾ എന്ന പരിധി ലംഘിക്കുന്നവരെ ക്ഷേമ പദ്ധതികളിൽ നിന്ന് ഒഴിവാക്കാനുള്ള നിയമം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയിച്ചിരിക്കുന്നത് അവിടുത്തെ ലോ കമ്മീഷൻ ചെയർമാനാണ്. ഈ സംസ്ഥാനങ്ങളെ പോലെ ജനന നിയന്ത്രണ നിയമങ്ങൾ നിലവിലുള്ള പ്രദേശങ്ങളാണ് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഒഡീഷ, തെലങ്കാന, ആന്ധ്ര തുടങ്ങിയവ. രാജ്യവ്യാപകമായി ജനസംഖ്യ നിയന്ത്രണം നിയമത്തിലാക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായി. MPമാരായ രാജേഷ് ശർമ്മ 2019 അഭിഷേക് മനു സാംഗ്വി 2020 ഇക്കാര്യത്തിലുള്ള സ്വകാര്യ ബില്ലുകൾ രാജ്യസഭയിൽ കൊണ്ടുവന്നിരുന്നു. ഇതിനു പുറമെ പരമോന്നത കോടതിയുടെ ഇടപെടലിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമുണ്ടായി. 2020 അഭിഭാഷകനായ അശ്വനി കുമാർ ഉപാധ്യായ 2 മക്കളെന്ന തത്വം ലംഘിക്കുന്നവരെ സബ്സിഡികൾ, ക്ഷേമ പദ്ധതികൾ, മറ്റ് അവകാശങ്ങൾ എന്നിവയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഒരു കുടുംബത്തിന് 2 കുട്ടികൾ എന്ന തത്വം നിർബന്ധപൂർവ്വം നടപ്പാക്കുകയെന്നത് സർക്കാരിന്റെ നയമല്ലെന്നും കുടുംബാസൂത്രണം വ്യക്തികൾ സ്വമേധയാ സ്വീകരിക്കേണ്ട കാര്യമാണെന്നുമാണ് സർക്കാർ ബോധിപ്പിച്ചത്. കുഞ്ഞുങ്ങളുടെ എണ്ണം ഭാര്യ ഭർത്താക്കന്മാർ തീരുമാനിക്കേണ്ട വിഷയമാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. നയപരമായ ഈ നിലപാട് കോടതിയിൽ സമർപ്പിച്ചതിനൊപ്പം തന്നെ വസ്തുതകളുടെ പിൻബലമുള്ള വെളിപ്പെടുത്തലിനും സർക്കാർ തയ്യാറായി. ഒരു സ്ത്രീയുടെ പ്രത്യുൽപാദന ശേഷി ശരാശരി 2-1 എന്ന നിലയിലെത്തുമ്പോൾ ആ രാജ്യത്ത് ജനസംഖ്യാ വർധനവ് ഇല്ലാതാകുന്ന അവസ്ഥ സംജാതമാകും. 2025 ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യം ആ സ്ഥിതിയിലെത്തുമെന്നും അതുകൊണ്ട് തന്നെ നിർബന്ധപൂർവമായ ജനസംഖ്യാ നിയന്ത്രണത്തിന് സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നും കോടതി മുൻപാകെ ബോധിപ്പിച്ചു. ശരിയായ ദിശയിലുള്ള ഇത്തരം നിലപാടുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോഴാണ് ചില സംസ്ഥാനങ്ങൾ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജനസംഖ്യയിൽ ലോകത്തെ 1-ാം നമ്പറായ ചൈനയുടെ അനുഭവ പാഠങ്ങൾക്ക് കാതോർക്കുന്നത് ഗുണമാവും. 1948 അധികാരത്തിലേറിയ മാവോ പ്രഖ്യാപിച്ചത് ജനങ്ങൾ ചൈനയുടെ ബാധ്യതയല്ലെന്നും മറിച്ച് സ്വത്താണെന്നുമായിരുന്നു. അതുകൊണ്ട് തന്നെ ജനന നിയന്ത്രണ കാര്യങ്ങളിൽ ഏറെക്കാലം ഭരണകൂടത്തിന്റെ കാര്യമായ ഇടപെടലുകളൊന്നും ഉണ്ടായില്ല. എന്നാൽ 1979 ആ നയത്തിൽ മാറ്റം വന്നു. ഒരു കുടുംബത്തിന് ഒരു കുട്ടിയെന്ന നയം സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കാൻ തുടങ്ങി. പക്ഷേ 2015 ഒറ്റ കുട്ടിയെന്ന നയത്തിൽ മാറ്റം വരുത്തുകയും 2 കുട്ടികളെന്ന നയം പ്രാവർത്തികമാക്കുകയും ചെയ്തു. 6 വർഷം കഴിഞ്ഞപ്പോൾ ജനസംഖ്യ ഉയർത്താനുള്ള നയപരിപാടികളുമായി സർക്കാർ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഒരു കുടുംബത്തിന് മക്കൾ 3 എന്നതാണ് ഏറ്റവും പുതിയ ചൈനീസ് തന്ത്രം. പ്രധാനമായും 2 സംഭവവികാസങ്ങളാണ് ചൈനയുടെ നയമാറ്റത്തിന് പ്രേരകമായിരിക്കുന്നത്. ജനസംഖ്യയിൽ വൃദ്ധജനങ്ങളുടെ എണ്ണം ഗണ്യമായി ഉയർന്നിരിക്കുന്നു. ആശ്രയത്വം വർദ്ധിപ്പിക്കുന്ന 65 വയസ്സിന് മുകളിലുള്ളവരുടെ 12% സമ്പന്നതയിലേക്ക് ഓടിക്കയറും മുൻപേ രാജ്യം വാർദ്ധക്യത്തിലേക്ക് വഴുതി വീഴുമോ എന്ന സംശയം ചൈനയ്ക്കുണ്ട്. അടുത്ത കാലം വരെ ലോകത്തിന്റെ ഫാക്ടറിയായിരുന്ന ചൈന എന്നാലിപ്പോൾ മനുഷ്യവിഭവത്തിന്റെ ലഭ്യത കുറയുകയും കൂലി ഉയരുകയും ചെയ്തതിനാൽ പല കമ്പനികളും ചൈനയിൽ നിന്ന് പുറത്തു കടക്കുകയും തൊഴിൽ ശക്തിയിൽ സമ്പന്നമായ ബംഗ്ലാദേശ്, വിയറ്റ്നാം, ഇന്ത്യ മുതലായ പ്രദേശങ്ങളിലേക്ക് ചേക്കേറാനും തുടങ്ങിയിരിക്കുന്നു. 2018 ചൈനയിലെ സ്ത്രീകളുടെ പ്രത്യുൽപാദന ശേഷി 1.69 കുറഞ്ഞിരിക്കുന്നു. അത് കാര്യമായി ഉയർത്താനിപ്പോൾ സമ്മാനങ്ങളും മറ്റ് ആനുകൂല്യങ്ങളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് രാജ്യത്തെ ഭരണകൂടം. ചുരുക്കത്തിൽ പ്രത്യുൽപാദന ശേഷി ഇപ്പോൾ തന്നെ യഥാക്രമം 1.9, 1.8, 1.7 എന്ന നിരക്കുകളിലെത്തിയിരിക്കുന്ന ആസാമും തെലങ്കാനയും ആന്ധ്രയും അടക്കമുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രം സുപ്രീംകോടതിയിൽ ബോധിപ്പിച്ച വഴി സഞ്ചരിക്കുന്നതായിരിക്കും രാജ്യതാൽപര്യത്തിന് ഉത്തമം.